ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ولا تلبسوا الحق بالباطل وتكتموا الحق وانتم تعلمون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ എല്ലാ രംഗങ്ങളിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് അവസാന ശ്വാസം വരെയും തഖ്വയിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിനായി എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. തുടർച്ചയായി പറഞ്ഞു വരുന്ന വിഷയത്തെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാന്ദർഭികമായ മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ വിശേഷിച്ചും ഒരു യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത കരുളായി എന്ന സ്ഥലത്ത് ലിവർ സിറോസിസ് ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അത് ജിന്നു ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പീഡനം നടത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് അയാൾക്കെതിരിൽ ചികിത്സ നടത്തിയവർക്കെതിരിൽ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രചാരവേലകളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുവാവ് മരിച്ചത് ജന്നി ചികിത്സാ കേന്ദ്രത്തിലെ പീഡനം കൊണ്ടാണെന്ന് ചില സംഘടനക്കാരാണയിടുമ്പോൾ അയാളുടെ കുടുംബം പറയുന്നു അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ആദ്യം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു, പല വിദഗ്ധ ഡോക്ടർമാരും കാണിച്ച് അവസാനം അവരൊക്കെ കൈയൊഴിഞ്ഞു, അങ്ങനെ വീട്ടിലേക്ക് മടക്കി. അപ്പൊ ആരോ പറഞ്ഞു എറണാകുളത്ത് ഒരു ആയുർവേദ ചികിത്സയുണ്ട്, അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവസാനം 3 മാസത്തോളം അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് അയാളും കൈയൊഴിഞ്ഞു. ഇനി ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോൾ ഒരു സാന്ത്വന ചികിത്സ എന്ന നിലക്കാണ് മഞ്ചേരിയിൽ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയത്. അവിടെ ഈ പറഞ്ഞ തരത്തിലുള്ള യാതൊരു പീഡനവും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോകളും ഓഡിയോകളും അതുപോലെ തന്നെ എഴുത്തുകളും ഒക്കെ പ്രചരിപ്പിക്കുന്നവർക്കെതിരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഇപ്പോൾ പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചപ്പോ മരിച്ച വീട്ടുകാർക്കില്ലാത്ത പരാതി നാട്ടുകാർക്ക്, അതെന്താന്ന് ചോദിച്ചാൽ മുതലെടുപ്പിന് വേണ്ടി ചില ആളുകൾ ശ്രമിക്കുക എന്നത് നമ്മുടെ നാട്ടിലൊരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. നമുക്ക് മൈലേജ് കിട്ടാൻ എന്തൊക്കെ കിട്ടുമോ അത് മയ്യത്താണെങ്കിൽ മയ്യത്ത്, മയ്യത്തായാലും വേണ്ട മരിച്ചാലും വേണ്ട നമുക്ക് മൈലേജ് കിട്ടണം എന്ന് മാത്രമേ ചില ആളുകൾക്ക് താല്പര്യമുള്ളൂ. അതിനുവേണ്ടി ഏത് നടപടിക്കും അവർ ശ്രമിക്കും. ഈ സന്ദർഭത്തിൽ മുതലെടുപ്പിന് ശ്രമിക്കുന്ന പല ആളുകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന്, ഇസ്ലാമിൽ മന്ത്രചികിത്സയേ ഇല്ല. മരുന്ന് കഴിക്കുക, ഗുളിക കഴിക്കുക, കഷായം കുടിക്കുക, ഓപ്പറേഷൻ ചെയ്യുക, തടവുക, ഉയ്യുക എന്നൊക്കെ പറഞ്ഞ ജാതി ഭൗതികമായ ചികിത്സകളല്ലാതെ മന്ത്രിക്കുക അല്ലെങ്കിൽ മന്ത്രത്തിന്റെ ഭാഗമായി ഉമിനീർ കലർത്തിക്കൊണ്ട് ഊതിക്കൊടുക്കുക, തടവിക്കൊടുക്കുക, പ്രാർത്ഥിച്ചു കൊടുക്കുക, ഇതിലൊക്കെ അതൊക്കെ ഖുറാഫാത്താണ്. രോഗം വന്നാൽ ചികിത്സിക്കുക, ഡോക്ടറെ കാണുക, അതല്ലാത്ത മറ്റൊരു ചികിത്സയില്ല. മോഡേണിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമിൽ യുക്തിവാദം കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്ന ഈ ആളുകൾ പ്രമാണങ്ങളിലുള്ള പലതിനെയും പച്ചക്ക് നിഷേധിക്കും. ജിന്നുബാധയില്ല, സിഹിർബാധയില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അവർ ഇത്രയും കൂടി പറയും, സിഹിർബാധയോ ജിന്നുബാധയോ ഒക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അള്ളാഹു അല്ലാത്ത പലർക്കും അഭൗതികമായ നിലക്ക് നമ്മളെ ദ്രോഹിക്കാൻ കഴിയുമെന്ന വിശ്വാസം വരും. അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ ശുർക്കാകും എന്ന് വരെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഇപ്പോ അന്ധവിശ്വാസത്തിനെതിരെ നിയമം കൊണ്ടുവരണം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിലെ പൊട്ടത്തരം. ഇവിടെ എന്തൊക്കെ അന്ധവിശ്വാസം എന്നുള്ളതിൽ ആളുകൾ തമ്മിൽ തർക്കമാണ്. മതം തന്നെ അന്ധവിശ്വാസം എന്ന് പറയുന്ന ആളുകളാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ അവര് പരലോകത്തിൽ വിശ്വാസം അന്ധവിശ്വാസം, പള്ളി അത് അന്ധവിശ്വാസം, സുജൂദ് റുക്കു ഒക്കെ അന്ധവിശ്വാസമാണ് അവർക്ക്. അപ്പൊ അങ്ങനത്തെ ആളുകളും ഇവിടെ ഭരിക്കുന്നുണ്ട്. മുസ്ലിംകൾക്കുള്ളതിൽ തന്നെ പലർക്കും പലതും അന്ധവിശ്വാസമാണ്. ഒരു കൂട്ടർക്ക് അന്ധവിശ്വാസമായത് മറ്റവർക്ക് ശരിയായ വിശ്വാസമാണ്. ഒരു ഗവൺമെന്റിന് എങ്ങനെ നിയമം കൊണ്ടുവരാൻ പറ്റും ഒരു മതേതര ഗവൺമെന്റ്? അപ്പൊ പോയത്തം വിളിച്ച് പറയുന്നേ നിയമം കൊണ്ടുവരണം, നിയമം എന്ത് നിയമം കൊണ്ടുവരാൻ സാധിക്കുക? മതം തന്നെ വേണ്ടെന്ന് നിയമം കൊണ്ടുവരാമല്ലോ, കാരണം മതം തന്നെ അന്ധവിശ്വാസമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മുതലെടുപ്പുകാരെ ശരിക്കും തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മോഡേണിസ്റ്റുകൾ അങ്ങനെ, വേറൊരു കൂട്ടര് മന്ത്രമൊക്കെ ഉണ്ട് പക്ഷെ അത് പ്രാർത്ഥന മാത്രമാണ്. രോഗിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കൊടുക്കുക, വേണമെങ്കിൽ ഒന്നിങ്ങനെ ഊതിക്കൊടുക്കുക, തടവിക്കൊടുക്കുക, ബസ് കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. മന്ത്ര ചികിത്സ എന്നൊരു പരിപാടിയില്ല. ജിന്നുബാധക്ക് ചികിത്സ, സിഹിർബാധക്ക് ചികിത്സ, കണ്ണേറിന് ചികിത്സ. ജിന്നുബാധ ഉണ്ടോ? ഉണ്ട്. സിഹിർബാധ ഉണ്ടോ? ഉണ്ട്. കണ്ണേറുണ്ടോ? ഉണ്ട്. പക്ഷേ അത് തിരിച്ചറിയാൻ നമ്മക്ക് കഴിയൂല. എന്താ വഹിയുള്ള നബിക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ. അപ്പൊ ഇന്ന് നബി ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തുവാണ്? നബി ഉള്ള കാലത്താന്ന് വെച്ചു എന്തേക്കാരം ഇവിടെ ജിന്നുബാധ സിഹിർബാധ ഉണ്ട് സംശയം ഉണ്ടായാ ഓനെ വിസെടുത്തുകാണ്ട് മക്കത്ത് കൊണ്ടുപോവുക. റസൂൽ അവിടെയാണല്ലോ, അല്ലെങ്കിൽ മദീനത്ത് കൊണ്ടുപോവുക. എന്നിട്ട് നബി ഇങ്ങനെ ട്രക്ക് പോകുക, ആ ഓന് ജിന്നുബാധ, ആ ഇവന് സിഹിർബാധ, കോടാനുകോട് മുസ്ലിം അങ്ങനെ ചെയ്യണമെന്നാണ് ഈ പോയത്തക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിക്കല്ലാതെ മറ്റാർക്കും ജിന്നുബാധ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മക്ക് ഭൗതിക ചികിത്സ നൽകുക, പിന്നെ എന്തുണ്ടെങ്കിലും ക്ഷമിക്കുക, അതാണ് അവരുടെ പ്രത്യേക മറുപടി. അത് പറഞ്ഞാല് ആരെ എന്തിനു ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ യുവാവിന്റെ വീട്ടിൽ പോയി പ്രത്യേക ക്ലിപ്പൊക്കെ ഉണ്ടാക്കി അതൊക്കെ പ്രചരിപ്പിച്ച് കുടുംബക്കാർ ഇപ്പൊ അവർക്കെതിരായി. ആ തിരക്കഥയാകെ പൊളിഞ്ഞു ഇരിക്കട്ടെ. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവര് പറയാണ് ജിന്നുവാദുണ്ട് ചികിത്സയുണ്ട്, പക്ഷെ ഉറപ്പിച്ച് പറയാൻ റസൂലിന്റെ കഴിയുള്ളൂ. ചികിത്സക്ക് ഉറപ്പ് വേണമെന്നില്ല, നിഗമനം ഉണ്ടായാൽ മതി. ഒരാൾക്ക് ജിന്നുബാധയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയാൾക്ക് ഫാത്തിഹ സൂറത്ത് ഓതിക്കൊടുത്ത്, അല്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതിക്കൊടുത്ത്, വല്ല സൈഡ് എഫക്റ്റും ഉണ്ടോ? ഇല്ലല്ലോ, എഫക്റ്റ് മാത്രമല്ലേ ഉള്ളൂ, മരുന്ന് മാറി കഴിച്ച മാതിരിയറ്റ അത്. അപ്പൊ ഉറപ്പ് വേണമെന്നില്ല, നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരാൾക്ക് റുഖിയ നടത്താം, മന്ത്രിച്ചു കൊടുക്കാം. നമ്മൾ വിചാരിക്കുന്ന രോഗം അല്ലെങ്കിൽ പോലും അതിന് ഖുർആനിലോ ആയത്തിനോ റസൂലിന്റെ ഹദീസിനോ എഫക്റ്റ് അല്ലാതെ വല്ല വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അവര് പറയേണ്ടത് എന്താ വെച്ചാല് ഉറപ്പിച്ച് പറയാൻ റസൂലില്ല എന്ന് പറഞ്ഞിട്ട് ചികിത്സ ഉണ്ട് കണ്ട്, പക്ഷേ ഇവിടെ ആയിട്ട് ചികിത്സിക്കാൻ പറ്റൂല, അങ്ങനെ ഉറപ്പിച്ച് പറയണ്ടേ? ഉറപ്പില്ലല്ലോ എന്നാണ് അവരുടെ വാദം. മാത്രല്ല ജിന്നുബാധയേറ്റ വ്യക്തിയിൽ കയറിക്കൂടിയ ജിന്നിനെ, ജിന്നുബാധയുണ്ട് ജിന്ന് ശരീരത്തിൽ കയറുന്നൊക്കെ പറയും, പക്ഷേ ജിന്നിനെ ഒഴിപ്പിക്കുക, ജിന്നിനെ ഇറക്കിക്കളയുക, ആ പണിയൊന്നും ചെയ്യാൻ നമ്മക്കാർക്കും പറ്റൂല. ഇവന് ദൈമിയ ജിന്നിറക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജിന്നിറക്കാൻ പോയാൽ നമ്മളെ തൗഹീദും കൊണ്ട് ജിന്ന് പോകും, നമ്മൾ നരകത്തിലും പോകും എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പൊ അവര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം നിങ്ങള്, അപ്പൊ അതിന് ജിന്നിറക്കാണ്ട് പ്രത്യേക ആളുകളൊന്നുമില്ല, റുക്യാശറിയാണ്ട് പ്രത്യേക ആളൊന്നുള്ളതില്ല, ഈ രൂപത്തിലാണ്. വേറൊരു കൂട്ടർ ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇപ്പൊ ചില ആളുകള് അവർക്ക് പിന്നെ രാഷ്ട്രീയ ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിനാണ് അവർ മുൻതൂക്കം, അപ്പോഴും രാഷ്ട്രീയ സംസാരിക്കുള്ളൂ, ദീന് പേരിന് മാത്രം. അവര് പറഞ്ഞ എന്താ വെച്ചാല് ഇവർക്കിപ്പോ ഇൻസിനെ പറ്റിയൊന്നും ചർച്ച ചെയ്യാല്ല, മനുഷ്യ ഇൻസിനായിട്ട് ബന്ധപ്പെട്ട മനുഷ്യന്മാരായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയമുണ്ട് അതൊന്നും ചർച്ചയല്ല. ഇവർക്ക് ചർച്ച മുഴുവൻ ജിന്നിനെ പറ്റിയാണ്. പറഞ്ഞു പറഞ്ഞ് ഇവര് ആളുകളെ പഴയ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞിട്ട് മുതലെടുപ്പിന് വേറൊരു കൂട്ടരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, സത്യവും അസത്യവും കൂട്ടിക്കൊഴച്ച് സത്യത്തെ വികൃതമാക്കുന്ന പ്രവർത്തനമാണ് ആളുകൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിൽ നമ്മക്ക് എങ്ങനെ മൈലേജ് ഉണ്ടാക്കാം എന്നതു മാത്രമാണ് എല്ലാവരുടെയും ചിന്ത. അവിടെ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു, ഖുർആൻ എന്ത് പറഞ്ഞു, സലഫുകൾ എന്ത് പറഞ്ഞു, അതാണ് ദീൻ. ആളുകളുടെ പ്രചരണങ്ങളും പ്രൊപ്പഗണ്ടകളും അവിടെ ഇരിക്കട്ടെ. അതിനുവേണ്ടി ഓരോരുത്തരും മാധ്യമങ്ങളെ സ്വാധീനിച്ചിട്ട് ഓരോ ലൊട്ടലൊട്ട മാധ്യമങ്ങൾ അതിലൂടെയൊക്കെ പല വാർത്തകളും പടച്ചുവിടും, അതങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് അതങ്ങനെ പ്രചരിപ്പിച്ച് നടക്കും. ഇവിടെ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് പോലെയുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾ ഇസ്ലാമികമായ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. കണ്ടതും കേട്ടതൊക്കെ പ്രചരിപ്പിക്കരുത്. കിട്ടിയ പാട് മുഴുവൻ വായിച്ചു നോക്കില്ല, അപ്പോഴത്തിന് ഫോർവേഡ് ചെയ്യും. എന്തിനാ, നമുക്കതല്ല പണി, ഫോർവേഡ് ചെയ്യാ, കേൾക്കലില്ല. ഏതൊരു ക്ലാസ് കിട്ടിയാലും അങ്ങനെ തന്നെയാ, നമ്മൾ കേൾക്കൂല, വേറെ കേൾപ്പിക്കാൻ വേണ്ടി ഫോർവേഡ് ചെയ്ത് കൊടുക്കല പണി. അങ്ങനെ ഉള്ളതും ഇല്ലാത്തതും പ്രചരിപ്പിക്കുന്നതിന്റെ കുറ്റം നമ്മുടെ റബ്ബിന്റെ അടുത്ത് നേരെ ഏറ്റുവാകേണ്ടി വരും. ഞാനൊന്ന് ഷെയർ ചെയ്താൽ അത് ആളുകൾ വായിച്ചാൽ അതിന്റെ ദോഷം എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കണ്ടേ? എവിടെന്നെങ്കിലും കിട്ടിയ എനിക്ക് അങ്ങനെ ഒന്ന് കിട്ടി, അപ്പൊ ഞാനങ്ങ് വിട്ടു, എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഈ യുവാവ് മരിച്ചതിനെ പറ്റി എന്തൊക്കെയാ പ്രചരിപ്പിക്കണത്? അയാളുടെ മരണമൊഴി എന്നും പറഞ്ഞിട്ട് അയാളെ പോയിട്ട് വാതിലടച്ചിട്ട് എന്തൊക്കെയോ റെക്കോർഡ് ചെയ്തിട്ട് അയാളെ സുഹൃത്തിന് ജിദ്ദയൊക്കെ അയച്ചു കൊടുത്തിട്ട് ഓ പത്രക്കാർക്ക് കൊടുത്തിട്ട് പത്രക്കാരെ വകയിട്ട് പൊടിപ്പുന്തെങ്കിലും വെച്ചിട്ട് ഓല വക്ക, അവർക്ക് വാർത്തയാണല്ലോ ആവശ്യം. നോക്കൂ നിങ്ങള്, അപ്പൊ ഇതെല്ലാം നമ്മള് തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എന്നിട്ട് ഇങ്ങനെ പറയാണ് ഇപ്പൊ ചില തീവ്ര സെൽഫികളുണ്ടേക്കണ് അവരാണ് ഇപ്പൊ ഇതൊക്കെ നടത്തുന്നത്, അവർക്ക് ജന്യ ചികിത്സാ കേന്ദ്രം നടത്തലാണ് പണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ. ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ഇസ്ലാമിലുള്ളത് പഠിക്കുകയും അതിലുള്ളതുപോലെ മനസ്സിലാക്കുകയും വേണം. ഈ പറഞ്ഞ ആരും നമ്മളെ രക്ഷിക്കാണ്ടാവില്ല. ഈ പറഞ്ഞവർക്കൊക്കെ ഓലെ സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി പലതും പറയും. നമുക്ക് ഇസ്ലാമിലുള്ളത് എന്താണ് അത് പഠിക്കണം. ഇസ്ലാമിൽ മന്ത്രമുണ്ടോ? ഉണ്ട്. മന്ത്ര ചികിത്സയുണ്ടോ? ഉണ്ട്. ഏലസില്ല, ഉറുക്കില്ല, മന്ത്ര ചരടുകളില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോ മന്ത്രം തന്നെ ഇല്ല എന്ന് ചില വിവരദോഷികൾ മനസ്സിലാക്കി. മന്ത്രം വേറെ, മന്ത്രവാദം വേറെയാണ്. മന്ത്രവാദം എന്ന് പറയുന്നത് ജിന്നുകളെ പൂജിക്കുന്ന, ജിന്നുകളെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ശൈത്താൻമാരെ ആരാധിക്കുന്ന, ശൈത്താൻമാരെ സേവ പിടിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് മന്ത്രവാദം എന്ന് പറയുക. അവർ ശൈത്താൻമാർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മാരണം ചെയ്യുന്നത്. സിഹ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശൈത്താനും മന്ത്രവാദിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണത്. ശൈത്താൻ പറയുന്നത് പോലെ സാഹിർ പ്രവർത്തിക്കുക, സാഹിറിനനുസരിച്ച് ശൈത്താൻ ആക്ട് ചെയ്യുക, അഭിനയിച്ചു കൊടുക്കുക. ഇതാണ് ഇന്നയാളെ പോയി ഉപദ്രവിക്കണമെന്ന് പറഞ്ഞ് സാഹിറ് വിട്ട മറ്റവന്റെ ശരീരത്തിൽ പോയിട്ട് ഉപദ്രവിക്കുക, അത് ഓന്റെ പണി. ഓൻ പറയുന്ന മാതിരി തെറ്റും തമ്മാടിത്തും കുഫുറും ഒക്കെ ഇവനും ചെയ്യുക. ഇങ്ങനെ ശൈത്താനും മന്ത്രവാദിയും തമ്മിലുള്ള കോൺട്രാക്റ്റാണ് സിഹിർ എന്ന് പറയുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് മന്ത്രവാദി എന്ന് പറയുക. ഇന്ന് സാധാരണ നിലക്ക് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഒരു മന്ത്രം ഒരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്നതായിട്ട് ഒരാളെ പറ്റി കണ്ടോ മന്ത്രവാദി മന്ത്രവാദി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരുന്നുണ്ട്, ചികിത്സ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന്റെ ഒരു പ്രത്യൌഷധവും ഇറക്കിയിട്ടുണ്ട്. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിയാതെ പോയി. ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. പക്ഷെ ആ മന്ത്രത്തിൽ, ആ മരുന്നിൽ പെട്ടതാണ്, ആ ചികിത്സയിൽ പെട്ടതാണ്, ആ പ്രത്യൌഷധത്തിൽ പെട്ടതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മന്ത്രങ്ങളും. മനസ്സിലായില്ലേ? നമ്മളിപ്പോ രോഗിയെ സന്ദർശിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിച്ചാൽ എങ്ങനെയായിരുന്നു? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ മരീളൻ ഫദഅ ലഹു ഖാല അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസി വശ്ഫി അൻദ ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിർ സഖമ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിച്ചാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണ്? ജനങ്ങളുടെ റബ്ബേ, ഇയാളുടെ രോഗം ശിഫയാക്കണേ, നീയാണ് ശിഫയാക്കുന്നവൻ. ഒരു രോഗത്തെയും വിട്ടുകളയാത്ത ശിഫ, ശമനം നിന്റേതു മാത്രമാണ് എന്ന് പറയും. ഇത് റസൂലുള്ളാഹിന്റെ മന്ത്രമാണ്. ഇതിനെപ്പറ്റി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സാബിത്ത് ബിൻ ഖൈസിനോട് ചോദിക്കുകയാണ്, അല അർതീക ബി റുഖ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മന്ത്രം കൊണ്ട് ഞാൻ നിന്നെ മന്ത്രിക്കട്ടെയോ? കണ്ടോ, കാല ബല, ഓ ചെയ്തോളൂ. കാല ഫകാല, അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബൻ നാസി മുദ്ഹി ബിൽ ബഅസി ഇഷ്ഫി അൻത ശാഫി ലാ ശാഫി ഇല്ലാ അൻത ഇഷ്ഫി ശിഫാ അൻ ലാ യുഗാദിർ സഖമ എന്ന മന്ത്രം കൊണ്ട് സാബിത്ത് ബിൻ ഖൈസിന് സുഖമില്ലാതെ കിടക്കുന്ന രോഗിയെ മന്ത്രിച്ചു. അപ്പൊ റസൂലിന്റെ മന്ത്രം എന്ന് തന്നെ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആര് രോഗിയെ സന്ദർശിച്ചാലും രോഗിക്ക് വേണ്ടിയുള്ള ഈ മന്ത്രം, ആ മന്ത്രത്തോടൊപ്പം രോഗിയെ തടവി കൊടുക്കാൻ പറ്റിയാൽ തടവി കൊടുക്കുക, അല്ലെങ്കിൽ അല്പം ഉപനീര് കലർത്തി അദ്ദേഹത്തിന് ഊതിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഉസ്മാൻ ബിൻ അബിൽ അസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിൽ വന്ന ശേഷം ശരീരത്തിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന് വേദനകൾ. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ മുസ്ലിമായ ശേഷം പല ഭാഗത്തും ശരീരത്തിൽ വേദനകൾ അനുഭവപ്പെടുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വേദനയുള്ള സ്ഥലത്ത് നിന്നെ കൈവെക്കുക, വഖുൽ ബിസ്മില്ലാ, എന്നിട്ട് മൂന്ന് പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയുക, എന്നിട്ട് ഏഴു പ്രാവശ്യം ഇങ്ങനെ പറയണം, അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദറത്തിഹി മിൻ ശർരി മാ അജിദു വ ഹാദിർ, അല്ലാഹുവിന്റെ ഇസ്സത്ത് മുഖേന, അവന്റെ ഖുദറത്ത് മുഖേന ഞാൻ അഭയം തേടുന്നു. എന്തിൽ നിന്ന്? ഞാൻ ഇപ്പോൾ അനുഭവിക്കുകയും ഇനി വലുതായി പോകുമെന്ന് ഞാൻ പേടിക്കുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും. ഇത് ഏഴ് പ്രാവശ്യം പറയണം. ഇതാണ് വേദനക്കുള്ള മന്ത്രം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തകാ മിന്നാ ഇൻസാനുൻ മസഹഹു ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ ആർക്ക് എന്ത് രോഗം ബാധിച്ചാലും കൈകൊണ്ട്, വലത് കൈകൊണ്ട് തടവിക്കൊടുക്കുകയും തുമ്മക്കാല അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസി എന്ന് പറഞ്ഞിട്ട് ആ രോഗിക്കുള്ള മന്ത്രം മന്ത്രിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നു. അപ്പൊ ഏത് രോഗം ബാധിച്ചാലാകട്ടെ, അതൊക്കെ നമ്മൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ഈ മന്ത്രം കൊണ്ട് മന്ത്രിച്ചു കൊടുക്കണം. അതിന് ഉസ്താദ് വരണം എന്നില്ല, നമുക്ക് എല്ലാവർക്കും മന്ത്രിക്കാവുന്ന കാര്യമാണത്.
ഇനി നിങ്ങൾ നോക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമില്ലാതെ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തക യഖറു അലാ നഫ്സിഹി ബിൽ മുഅബ്ബിദാതി വയംഫുസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് രോഗം ബാധിച്ചാൽ കുലഅദു റബ്ബിൽ ഫൽ കുലഅദു റബ്ബിന്നാസ് ഓതിട്ട് സ്വന്തം തന്നെ മന്ത്രിക്കാറുണ്ടായിരുന്നു. സ്വന്തം കയ്യിൽ ഇങ്ങനെ ഓതും, എന്നിട്ട് ഉമിനീർ കലർത്തി ഓതും, എന്നിട്ട് ശരീരത്തിൽ സ്വന്തം നിലയ്ക്ക് തടവും. ഫലമഷ്ടു, നബിക്ക് വേദന കഠിനമായപ്പോൾ കുന്തു അക്രോലി, ഞാനാണ് നബിക്ക് ഓതി കൊടുത്തിരുന്നത്. ഭാര്യ പറയാണ്, ഭാര്യ മന്ത്രിച്ചൊടുക്ക. പക്ഷെ എന്റെ കയ്യിൽ ഊതിയിട്ട് തടവുന്നതിന് പറയാൻ, നബിന്റെ കയ്യിൽ തന്നെ ഞാൻ ഊതിയിട്ട് നബിന്റെ കൈ കൊണ്ട് തന്നെ പിടിച്ച് ഞാൻ തടവി കൊടുക്കുമായിരുന്നു. ഇതാര് പറഞ്ഞതാ? ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. അപ്പൊ ഇതുപോലെയാണ് സുഹൃത്തുക്കളെ, സഹാബികളിൽ നിന്നും റിവായത്ത് ചെയ്തു വന്നിട്ടുള്ള ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന സംഭവം ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഒരിക്കൽ സഹാബികള് ഒരു ഗോത്ര നേതാവിന് മന്ത്രിച്ച ഒരു സംഭവം. അന്ന ഉലാസം ബിൻ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതവല ഹയ്യ മിൻ ഹയാഇൽ അറബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഒരു അറബി ഗോത്രത്തിനടുത്തുകൂടെ പോയി. അപ്പൊ ഇന്നത്തെ പോലെയല്ല, ഇങ്ങനെ യാത്ര പോകുമ്പോ എവിടെങ്കിലും ചെന്നിറങ്ങിയാൽ ഇന്നത്തെ പോലെ ഹോട്ടലിൽ ലോഡ്ജ് ഒന്നും ഇല്ലാത്തതാണ്. ഞങ്ങൾ സൽക്കരിക്കണം, ഞങ്ങളെ അതിഥികളായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഫലം യക്റുഹും, പക്ഷെ അവരെ സൽക്കരിച്ചില്ല, അതിഥികളായി സ്വീകരിച്ചില്ല. ഫൈനമാഹും കദാലിക ഇദുക സയ്യിദ് ഉലായിക. അങ്ങനെ ഇരിക്കെ അവരെ നേതാവിന് വിഷം തീണ്ടി. ഫഖാലു ഹൽ മഅകും മിൻ ദവാഇൽ ഔറാഖിൻ. പല പണി അവർ ചെയ്തു, ഒന്നും ചെയ്തില്ല. അപ്പൊ ഈ വന്ന ആളുകൾക്ക് ഒന്ന് പോയി നോക്കൂടെ, അവരടുക്ക് എന്തെങ്കിലും ഉണ്ടോ? അവർ ഒന്നിട്ട് ചോദിച്ചു, നിങ്ങളൊക്കെ വല്ല മരുന്നുണ്ടോ, അല്ലെങ്കിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഫഖാലു ഇന്നക്കും ലം തഖ്റു, നിങ്ങൾ ഞങ്ങളെ സൽക്കരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് വലാ നഫ്അലു തജ്അലു ലനാ ജുഅലൻ, അതുകൊണ്ട് ഒരു പാരിതോഷികം നിശ്ചയിച്ചല്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് മന്ത്രിച്ചു തരൂല. രോഗം ശിഫയായാൽ അതിനൊരു പാരിതോഷികം തരണം, അത് നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ നമ്മളോട് ഇങ്ങനെയാണല്ലോ പെരുമാറിയത്. ഫജാലുലഹും ഖതി അമ്മിനശ, ഒരു കൂട്ടം ആടുകളെ കൊടുക്കാൻ വേണ്ടി അവരെന്താക്കി? ഉറപ്പിച്ചു. ഫജാല യഖ്റു ബി ഉമ്മിൽ ഖുർആൻ, എന്നിട്ട് വന്ന ആള് എന്ത് ചെയ്തു? സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കാൻ തുടങ്ങി. വയജ്മഉ ബിദാഹു ഫയതുബുൽ, ഓതി തീരുമ്പോ ഉമിനീർ ഇങ്ങനെ ശേഖിച്ചിട്ട് രോഗിയുടെ നേരെ ഇങ്ങനെ പാറ്റി, ഉമിനീർ പാറ്റി കൊണ്ട് ഊതി കൊടുക്കും. ഫയബറ ഫബരിഅ, അങ്ങനെ അയാള് സുഖപ്പെട്ടു. ഫതൗ ബിശ, അവർ ആടുകളെ കൊണ്ടുവന്നു കൊടുത്തു. ഫഖാലു ലാ നഖുദു അത്താനസ് അല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ചോദിച്ചു വാങ്ങിയതുകൊണ്ട് അവർക്ക് തിന്നാനൊരു പേടി, ആടിന് അർത്ഥപ്പ തന്നെ ഭക്ഷിക്കണ്ട, മദീനത്തെത്തി റസൂലുള്ളാഹിനോട് ചോദിക്കുക. ഫസഅലൂഹു, അങ്ങനെ നബിയോട് ചോദിച്ചു. ഫലഹിക, അപ്പൊ നബി ഒന്ന് ചിരിച്ചു. ഫഖാല മാ അദ്രാക അന്നഹ റുഖിയ, ഫാത്തിഹ സൂറത്തു റുഖിയയാണെന്ന് നിനക്ക് ആരാ അനുസരിച്ചെന്ന് പറഞ്ഞു തന്നത്, നിന്നെ അറിയിച്ചത് ആരാണെന്ന് ചോദിച്ചു. ഫഖുദൂഹാ വദ്രിബൂ ബിൽ സഹ്മിൻ, അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് അത് ഹലാലാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു ഓഹരി എനിക്കും തന്നേക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പോ രോഗ മുസ്ലിങ്ങൾ പോലും എല്ലാം മനസ്സിലാക്കണം, ഈ വിഭാഗം അവർക്ക് മന്ത്രിച്ചു കൊടുത്തത്. അപ്പൊ സഹാബികള് വിഷം തീണ്ടിയ ആൾക്ക് മന്ത്രിച്ചു കൊടുത്തു, അതിന് പാരിതോഷികം വാങ്ങുകയും ചെയ്തു വന്ന്. ഇത് ബുഖാരി റിപ്പോർട്ട്, ഇത് ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വളരെ പ്രബലമായ ഹദീസാണ്. ലൈഫ് എന്ന തള്ളാൻ കഴിയുന്ന ഹദീസൊന്നുമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള നിരവധി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാമിന് മന്ത്രമുണ്ട്, മന്ത്രം പണ്ടുകൾ നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പുരോഗമനവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിൽ മന്ത്രമേ ഇല്ല, ഇസ്ലാമിലാകെ മരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് ഉള്ളതിനെ നിഷേധിക്കാൻ പോണത്? ഇതിൽ എന്ത് നസീഹത്താണുള്ളത്? നമുക്ക് ആരോടാ പ്രതിബദ്ധത? ഇവരെ ഈ മതേതരവാദികൾ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? അവർക്ക് മുസ്ലിമായ തന്നെ നിങ്ങൾ തൃപ്തി ഉണ്ടാവില്ല. ഇസ്ലാം തന്നെ നിങ്ങൾ പുറത്തു കൊണ്ടിരും പോലെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനുള്ള നമ്മളെ അജണ്ടയല്ല. നമുക്ക് ഇസ്ലാമിൽ ഉള്ളത് ഉള്ളതുപോലെ പറയണം. ആരെങ്കിലും തോൽപ്പിക്കാനും ജയിപ്പിക്കാനും വേണ്ടി ഇസ്ലാമിൽ ഉള്ളതിന് നമ്മൾ നിഷേധിക്കരുത്. റുഖ്യ എന്ന് പറഞ്ഞാൽ വെറും പ്രാർത്ഥനയാണ് എന്നാ ചില ആളുകൾ പറയണത്. പ്രാർത്ഥനയും റുഖ്യയും വേറെ തന്നെ കൂട്ടരെ. ഇപ്പൊ റുഖ്യ ആദ്യ കാലത്ത് നിരോധിച്ചിരുന്നു. പ്രാർത്ഥന നിരോധിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് നിരോധിച്ചിട്ടില്ല. റുഖ്യ നിരോധിച്ച സന്ദർഭത്തിൽ അംറു ഇബ്നു ഹസ്മിൽ അൻസാരി എന്ന സഹാബിയുടെ കുടുംബം, അൻസാരി കുടുംബം റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ റുഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രങ്ങളെ നിരോധിച്ചു ഇസ്ലാമിന്റെ ആദ്യകാലത്ത്. കാരണം ഇസ്ലാം ജാഹിലിയത്തിൽ ശിർക്കൻ മന്ത്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം തൗഹീദ് ഉറക്കുന്നത് വരെ അത് നിരോധിച്ചു. ഇതുപോലെ ഖബർ സിയാറത്ത് ആദ്യം നിരോധിച്ചു, പിന്നെ അനുവദിച്ചത്. കാരണം ഖബറിന് മുമ്പ് ആരാധിച്ചിരുന്നു ജനങ്ങൾ. ജാഹിലിയ കാലത്ത് ആരാധ്യ വസ്തുവായിരുന്നു ജാറം. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഖബർ സിയാർത്ത് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞു, പിന്നെയാണ് നിബന്ധനകളോട് അനുവദിച്ചത്. അതുപോലെ തന്നെയാണ് മന്ത്രത്തിന്റെയും കാര്യം. ആദ്യകാലത്ത് നിരോധിച്ചു, കാരണം ശിർക്കൻ മന്ത്രങ്ങൾ കൂടി കലരാതിരിക്കാൻ വേണ്ടി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രം അനുവദിച്ചു, കണ്ടോ? ഫജാഅലു അംറു ബിൻ ഹസ്മിൽ അൻസാരി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അംറു ബിൻ ഹസ്മിൽ അൻസാരിയുടെ കുടുംബം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു കാനത്ത് ഇന്ദനാ റുഖിയ നർഖിഹ ബിൽ അഖറബി, തേള് കുത്തിയാൽ മന്ത്രിക്കുന്ന ഒരു പ്രത്യേക മന്ത്രം ഞങ്ങളടുക്കൽ ഉണ്ടായിരുന്നു. ഞാൻ ജാഹിരിയ കാലത്തോട് മന്ത്രിക്കാരുണ്ടായി. വൈനക്ക നഹൈത അനിൽ റുഖ, നിങ്ങളാകട്ടെ മന്ത്രം നിരോധിച്ചിരിക്കുകയാണല്ലോ. കാല ഫഅറദൂഹ അലൈഹി, അപ്പോൾ ആ മന്ത്രം നബിക്ക് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നബി അവർക്കത് അവർ നബിക്ക് കാണിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു. ഫഖാല മാ അറാ ബഹസൻ, ഈ മന്ത്രത്തിൽ കുഴപ്പമില്ല. മനുഷ്യ അമീക്കും അയ്യം ഫാഹു പല്യം ഫാഹു, ആർക്കെങ്കിലും തന്റെ സഹോദരനൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അയാൾ ഉപകാരം ചെയ്യട്ടെ. കണ്ടോ, അപ്പൊ മന്ത്രിക്കുന്നതുമായിട്ട് അറിയപ്പെട്ട ഒരു കുടുംബം തന്നെ ഉണ്ടായിരുന്നു. അവർ ജാഹിലിയത്തിൽ മന്ത്രിച്ചിരുന്നു, പക്ഷെ മന്ത്രം സഹീഹാണോ എന്ന് നബിയോട് ചോദിച്ചോർത്ത, നബി മന്ത്രം നിരോധിച്ചതാണല്ലോ, അപ്പൊ ഏതൊക്കെ അനുവദിച്ചെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ കിട്ടിയ മന്ത്രങ്ങളൊക്കെ വെച്ച് മന്ത്രിക്കാൻ പറ്റൂല, അങ്ങനെ മന്ത്രണ്ട് ഇങ്ങനെ മന്ത്രണ്ട് അവിടെ കേട്ടു ഇവിടെ കേട്ടു അണു മന്ത്രിക്കാൻ പറ്റില്ല. റസൂലിൽ നിന്ന് അംഗീകരിക്കപ്പെട്ട, സലഫുകളിൽ നിന്ന് അംഗീകരിക്കപ്പെട്ട മന്ത്രം മാത്രമേ മന്ത്രത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി വേറൊന്ന് കേട്ടോ, നംലത്ത് എന്ന് പറഞ്ഞ രോഗമുണ്ട് ആ കാലത്ത്, ഷെയ്ഡിലൊക്കെ ഇങ്ങനെ കുരുക്കൽ ഉണ്ടാകുക, അതിനുവേണ്ടി പ്രത്യേകം മന്ത്രിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, സഹാബി വനിത, ഷിഫ ബിന്ത അബ്ദുല്ല. അപ്പൊ അവര് മുസ്ലിമായി, അവർ മുസ്ലിമായ പിന്നെ മന്ത്രമൊക്കെ നിർത്തി, കാരണം നബി മന്ത്രം നിരോധിച്ചിരിക്കുകയാണല്ലോ. ആ സന്ദർഭത്തിൽ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബിക്ക് ഒരു ഈ നംലത്ത് രോഗം വന്നു. അന്ന റജുലം മിനൽ അൻസാരി ഖറജത് ബിഹി നംല ഫദുൽ അല അന്ന ഷിഫ ബിന്ത അബ്ദുല്ല തർക്കിങ്ങനെ നംല, ഇങ്ങനെ ഷിഫ ബിന്ത അബ്ദുല്ല എന്നൊരു സഹോദരി ഇങ്ങനെ നംലത്തിന് മന്ത്രിക്കുന്ന സ്ത്രീ ഉണ്ട് എന്ന് ഇയാൾക്ക് വിവരം കിട്ടി. അപ്പൊ അവരെടുത്ത് പോയി, എനിക്ക് മന്ത്രിച്ചു തരണം എന്ന് പറഞ്ഞു. ഫഖാലത്ത് വല്ലാഹി മാ റഅയ്തു മുൻ അസ്ലംതു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നെ മന്ത്രിച്ചിട്ടില്ല. ഫദഹബൽ അൻസാരി ഇലൻ നബി, അപ്പൊ അൻസാരി നേരെ നബിന്റെ അടുത്ത് പോയി. ഫഖബറഹു ബില്ലദി ഖാലത്ത് ശിഫ, ഈ ശിഫ ബിന്ത അബ്ദുല്ലാന്റെ അടുത്ത് പോയപ്പോ എങ്ങനെയാ വിവരം പറഞ്ഞത്? ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിഫ, റസൂലുള്ള ശിഫാനെ വിളിച്ചു. ഫഖാല ഇഅലി അലയ്യ, നിങ്ങളുടെ ആ മന്ത്രം ഒന്ന് എനിക്ക് കേൾപ്പിക്കൂന്ന് പറഞ്ഞു. ഫാറലത്തിഹാലി, നബിക്ക് അത് കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ഫഖാല ഇർക്കിഹി, അയാൾക്ക് മന്ത്രിച്ചു കൊടുത്തോളൂ. വാലിമി ഹഫ്സ, എന്റെ ഭാര്യ ഹഫ്സക്ക് നിങ്ങൾ ആ മന്ത്രം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക വേണം. കമാ അല്ലം തിയാൽ കിതാബ, അവർക്ക് നിങ്ങളാണല്ലോ എഴുത്തു പഠിപ്പിച്ചത്, എന്റെ ഭാര്യ ഹഫ്സക്ക് നിങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നബി ഉള്ള കാലത്ത് നബി അല്ലാത്ത ആള് മന്ത്രിക്കുന്നതായി അറിയപ്പെട്ടു. ഏയ് ഞാനുള്ളപ്പോ ഞാനല്ലേ മന്ത്രിക്കണ്ടേ എന്നല്ല, നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തോളൂ, നമ്മളെന്റെ മന്ത്രം നിങ്ങൾക്ക് അറിയാം. അമ്രു ബിൻഹദമിന്റെ വന്നപ്പോ തേള് ഉത്തിയ മന്ത്രം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തോളൂ. അത് നബിയെ കാണിച്ചിട്ട് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർ മന്ത്രിച്ചു. ഇത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഏത് രോഗങ്ങൾക്കും മന്ത്രിക്കാം, കണ്ണേറിനും അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾക്കും വിഷം തീണ്ടിയതിനും മാത്രമേ മന്ത്രിക്കാവൂ എന്നൊന്നുമില്ല. ഇതെല്ലാം ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേള് കുത്തിയ ഒരു സംഭവമുണ്ട്. നബിന്നൊരു പറഞ്ഞു, ഓ എല്ലാത്തൊരു കാര്യം, ഈ തേള് നബിയെ പോലും വിടുന്നില്ലല്ലോ. എന്നിട്ട് നബി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, അതിന് ഉപ്പ് കലർത്തി, എന്നിട്ട് അതിങ്ങനെ ആ ഉപ്പ് കലർത്തിയ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ കൊല്ലിയായി കാഫിറൂൺ ഇങ്ങനെ ഓതി. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു മന്ത്രമാണ്. അപ്പൊ ഈ ഹദീസുകൾ എന്നൊക്കെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാമിൽ മന്ത്രമുണ്ട് കൂട്ടരെ. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് വേറെ ഹദീസ് കേട്ടോ. കുന്നാ നർഖീഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ കാലത്ത് മന്ത്രം നടത്തിയിരുന്നു. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ കൈഫ തറാ ഫീ ദാലിക്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കാലി അരിന്നു അലയ്യ റുഖാക്കും, നിങ്ങൾ മന്ത്രങ്ങൾ എന്നെ കാണിക്കുക. കണ്ടോ, നിങ്ങൾ ചെന്ന മന്ത്രം കാണട്ടെ എന്താ ഉള്ളത്. യാ ബഹസബി റുഖാ മാലം തക്കും ശിർക്കൻ, ശിർക്കില്ലെങ്കിൽ ആ മന്ത്രം കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നബി അംഗീകരിക്കണം, ശിർക്കില്ലാതിരിക്കണം, ഈ രണ്ട് ഷർത്ത് മന്ത്രത്തിനുണ്ട്. അപ്പൊ നബി ഇല്ലാത്തത് നബി അല്ലാത്തത് നബിന്റെ സുന്നത്ത് വേണ്ടി യോജിക്കണം, നബിന്റെ സുന്നത്ത് അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, അംറ ബിൻ അബ്ദുറഹ്മാൻ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹ, ആയിഷ ബീവിന്റെ അടുത്ത് നബി ചെല്ലുമ്പോ, വംറഅത്തുൻ തുആലിജുഹ, ഒരു പെണ്ണ് നബി എന്റെ ഭാര്യയെ ചികിത്സിക്കണം, ഉത്തർക്കിയ അല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുക്കണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിജിഹ ബി കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് നീ അവളെ ചികിത്സിക്ക്. അവിടെ ചികിത്സ എന്ന വാക്കന്നെ ഉപയോഗിച്ചത്, ഖുർആൻ ഓതിക്കൊടുക്കുന്ന ചികിത്സക്ക് മന്ത്ര ചികിത്സ എന്ന് പറഞ്ഞാൽ അലോപ്പതി ചികിത്സ, ആയുർവേദ ചികിത്സ എന്നൊക്കെ പറയാം, മന്ത്രത്തിന് ചികിത്സ എന്ന് പറയാമല്ല, അതൊരു ചികിത്സ തന്നെയാണ് കൂട്ടരെ. അള്ളാഹു പല സബബുകൾ വെച്ചിട്ട് രോഗം മാറാൻ, അതിൽ പ്രാർത്ഥനയുണ്ട്, മന്ത്രമുണ്ട്, ഒഴിച്ചിലുണ്ട്, തടവലുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. നമ്മളിപ്പോ മരുന്ന് കുടിക്കുമ്പോ പ്രാർത്ഥിക്കല്ലേ, അതൊരു സബബാണ്. അതുപോലത്തെ സബബാണ് മന്ത്രം, അതൊരു കാരണമാണ്. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച പല സബബുകളിൽ ഒന്നാകുന്നു അത്. ഇനി നിങ്ങൾ കേട്ടോ, ഷിഫ ബിൻത അബ്ദുല്ല തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ്, ദഖല അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ, ഞാൻ നബിയുടെ ഭാര്യയായ ഹഫ്സ ബീവിന്റെ അടുത്ത് ഇരിക്കുമ്പോ ഞങ്ങളുടെ അടുക്കലേക്ക് റസൂൽ കടന്നു വന്നു. ഫഖാല അലി അതു അല്ലിമീൻ ഹാദിഹി റുഖിയത നംല, നംലത്തിന്റെ റുഖിയ എന്ന് പറഞ്ഞാൽ ഷെയ്ഡിലൊക്കെ കുരുക്കൽ ഉണ്ടാകുന്ന ശരീരത്തിന്റെ പല ഭാഗങ്ങളുണ്ടാവും, അതിന്റെ മന്ത്രം നീ എന്റെ ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലേ. കമാ അല്ലം തിഹൽ കിതാബ, അവൾക്ക് നീ എഴുത്തു പഠിപ്പിച്ചതുപോലെ. ഇങ്ങനെ ഞാൻ വായിക്കുകയാണെങ്കിൽ 10 കുത്തുബക്കാത്തുള്ള വിഷയം ഇതിൽ തന്നെ ഉണ്ടാവും. മനസ്സിലെ മന്ത്രത്തിന്റെ ഹദീസുകൾ, അത്രമാത്രം ഹദീസുകൾ വന്നിട്ടുള്ള വിഷയം. മന്ത്രമല്ല, മന്ത്രമല്ല, മന്ത്രം തന്നെ വെറും പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മുതലെടുപ്പ് നടത്തുകയാണ്. അതൊരിക്കലും ശരിയല്ല സുഹൃത്തുക്കളെ. നമുക്ക് ദീനിനോട് നസീഹത്തുണ്ടാണ്, അള്ളാഹിനോടും അള്ളാന്റെ കിതാബിനോടും മുസ്ലിം ഉമ്മത്തിനോടും നമുക്ക് നസീഹത്തുണ്ടാകണം. പ്രചാരവേലകൾ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ റബ്ബിന്റെ അടുത്ത് ഈ പ്രചാരവേലക്കാരാരുണ്ടാവില്ല. നിങ്ങൾ നോക്കി, ഇബ്നു ഹജർ അസ്ഖലാനി, അദ്ദേഹം മുൻകാല പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്, മൂന്ന് ഷർത്തുകളൊത്താൽ മന്ത്രം ജായിസാകുന്നു എന്നതിൽ ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും എതിർപ്പില്ലാത്ത ഏകാഭിപ്രായം. ഖുർആനും സുന്നത്തും കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രമാണം ഏതാ? ഇജ്മാ ആണ്. ആ ഇജ്മാ ഇബ്നു ഹജർ ഉദ്ധരിക്കുകയാണ്. ആ ഷർത്തുകൾ, മൂന്ന് ഷർത്തുകൾ, അത് ഷർത്ത് മൂപ്പര് മൂപ്പര് പോക്കറ്റ് നിർത്തതോ ഉലമാക്കൾ ആരെങ്കിലും അവരെ പോക്കറ്റ് നിർത്തുമല്ല, ഖുർആനിലും ഹദീസിലും കണ്ടെത്തിയതാണ്. ഒന്നാമത്തത്, അൻ തഖൂന ബി കലാമില്ലാഹി ഔ ബി അസ്മാഇ വസിഫാത്തിഹി, അള്ളാഹുവിന്റെ കലാം കൊണ്ടും അവന്റെ ഇസ്മ സിഫത്തുകൾ കൊണ്ടുമായിരിക്കണം മന്ത്രിക്കേണ്ടത്. അള്ളാഹിന്റെ കലാമാണ് ഖുർആൻ കൊണ്ട് മന്ത്രിക്കുക, അള്ളാഹിന്റെ ഇസ്മ സിഫത്തുകൾ കൊണ്ട് മന്ത്രിക്കുക. ഖുർആനിലെ ഏതായത്ത് വെച്ചിട്ട് മന്ത്രിക്കുക? ഫാത്തിഹ സൂറത്താകാം, ആയത്തുൽ കുർസി ആകാം, ഖുല്ലല്ലാഹു ഖുല്ലാത്തു റബ്ബിന്നാസ് ആകാം, ഇതേതും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ അർത്ഥമറിയുന്ന വാചകങ്ങളായിരിക്കണം. അറബികളാണെങ്കിൽ അറബിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പൊ അറബിയിലുള്ള ഏത് മന്ത്രവും പറ്റുന്ന ചില ആളുകൾ മനസ്സിലാക്കില്ല, ഇത് ഖുറാഫാത്ത് മന്ത്രാലും വേണ്ട, അറബിയിലായാൽ ഒക്കെ മന്ത്രിക്കാൻ പറ്റുമോ? അറബിയിൽ എന്തെല്ലാം ശിർക്കൻ മന്ത്രങ്ങളുണ്ട്. അപ്പൊ അറബിയിലാകണം എന്ന് പറഞ്ഞ അറബികളെ സംബന്ധിച്ചാണ്, അവർക്ക് അതിന് അർത്ഥം ശരിക്കും മനസ്സിലാകുമല്ലോ. അപ്പൊ അർത്ഥമറിയുന്ന, അതിൽ ശിർക്കിലേക്കോ കുഫറിലേക്കോ ബിദഅത്തിലേക്കോ ഒന്നും പോകുന്ന വാചകങ്ങളൊന്നും ഇല്ലാത്ത ശരിയായ മന്ത്രമാണെങ്കിലും എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അത് അറിയുന്ന ഭാഷയിലായിരിക്കണം. അറിയാത്ത ഇതൊക്കെ മന്ത്രങ്ങളുണ്ട്, അത് ഇസ്ലാമിലുണ്ടാ? അതാണ്, അങ്ങനത്തെ ചില ആളുകൾ എന്തൊക്കെയോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുക്കും, ഇതെന്തൊക്കെ കാട്ടിക്കൂട്ടും. അതൊന്നും ഇസ്ലാമിലുള്ള മന്ത്രമല്ല. ഇസ്ലാമുള്ള മന്ത്രം വ്യക്തമായിരിക്കണം, അത് അറബിയിലോ അല്ലെങ്കിൽ അർത്ഥമറിയുന്ന മറ്റു ഭാഷയിലായിരിക്കണം. മൂന്നാമത്തേതാ, റുഖ്യ സ്വയം അത് ഒരു സ്വാധീനം ഉണ്ടാക്കുകയില്ല, അള്ളാന്റെ തഖ്ദീർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ സ്വാധീനം ഉണ്ടാവുള്ളൂ. റുഖ്യക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല. അതിപ്പോ മരുന്നൊഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, മരുന്നുണ്ട് എന്റെ രോഗം മരുന്ന് നമ്മൾ വിശ്വസിക്കണ അല്ല, മരുന്നൊരു കാരണം മാത്രമാണ്, ഡോക്ടർ ഒരു കാരണം മാത്രമാണ്, അള്ളാഹുവിന്റെ തഖ്ദീർ കൊണ്ടാണ്. മരുന്ന് കഴിക്കുമ്പോൾ അള്ളാഹു ഈ മരുന്നുണ്ട് എന്റെ രോഗം ശിഫയാക്കി തരണേ, അല്ലെങ്കിൽ ഈ ചികിത്സ കൊണ്ട് എന്റെ രോഗം ശിഫയായി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. ആ പ്രാർത്ഥനയോട് അള്ളാഹിന്റെ തഖ്ദീർ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം ശിഫയാകുള്ളൂ, അങ്ങനെ വിശ്വസിക്കണം. അപ്പൊ ഇത് മൂന്ന് ഷർത്തുകൾ ഉലമാക്കൾ പറഞ്ഞത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇനിയും ചില ഉപാധികൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. തജ്ദീദു റുഖ്യത്തി മിന ശിർക്കിയാത്ത്, ശിർക്കിയായ ശിർക്കൻ വചനങ്ങളിൽ നിന്നും പ്രത്യേകം ഒഴിവാകണം. കാരണം ശിർക്ക് പാടില്ല എന്ന് ഒരുപാട് ഹദീസുള്ള, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അശ്ശിർക്ക, ശിർക്ക് പൊറുക്കപ്പെടാത്ത പാപമാണ്, ശിർക്കോടുകൂടി മരിച്ച നരകത്തിലാണ്. അതുകൊണ്ട് ശിർക്കൻ വാചകങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഈ പല അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കയും അള്ളാഹു അല്ലാത്തവരൊരു നേർച്ച വഴിപാടുകൾ നടത്തിയൊക്കെ ചെയ്യുന്ന പല മുസ്ലിയാക്കന്മാരും മന്ത്രിച്ചു കൊടുക്കും, അവരൊക്കെ നമുക്ക് പോകാൻ പറ്റൂല. കാരണം എന്താ? അവർ മന്ത്രിക്കുന്നില്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, കൂട്ടത്തില് ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കും, ജിന്ന നേതാക്കളോടും ഒക്കെ പ്രാർത്ഥിക്കും. അങ്ങനത്തെ ആ മന്ത്രത്തിൽ ഇടക്കരായത്തിൽ കുറിച്ച് ഉള്ളതെ ഉണ്ടാവും, പിന്നെ ശിർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ സാധ്യത പോകാനേ പാടില്ല, അവരോട് മന്ത്രിപ്പിക്കാനും പാടില്ല. ശരിയായ അഹീദ, ശരിയായ തൗഹീദുള്ള, അള്ളാഹുവിൽ മാത്രം അവലംബിക്കുന്ന, അള്ളാഹുവിന്റെ കലാമ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന ആളുകൾക്ക് മാത്രമേ പോകാനും അവരോട് മാത്രമേ മന്ത്രിപ്പിക്കാനും പാടുള്ളൂ എന്ന് ഉലമാക്കൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ശിർക്ക് എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പിന്നെ അതിൽ യാതൊരു തർക്കമല്ല, ശിർക്ക് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്നുള്ള, ഇപ്പോ ഹറാമായ പലതുകൊണ്ടും ചികിത്സിക്കാൻ പറ്റിയ തർക്കം ഉണ്ടാവും. ഇപ്പൊ മദ്യം, മദ്യം ഹറാമാണ്, ആൽക്കഹോൾ ഹറാമാണ്, പക്ഷെ ചികിത്സയിൽ അത് ഉപയോഗിക്കുന്നതിനെ പറ്റി ചില ആളുകൾക്കൊക്കെ ചികിത്സ ആയതുകൊണ്ടുള്ള റൂട്ടിന് പറ്റുന്ന അഭിപ്രായമാണ്. പക്ഷെ പറ്റൂല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. കാരണം അള്ളാഹു ഹറാമാക്കിയതിൽ അള്ളാഹു ഒരു ശിഫയും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ശിർക്കൻ വചനങ്ങളൊന്നും മന്ത്രത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അതുപോലെ അല്ലാ തക്കൂന റുഖ്യത്തു ബിഹൈഅതി മുഹറമതിൻ ഔ ബിദഇയതിൻ, റുഖ്യ ചെയ്യുന്നത് അത് ഒരു മോശമായ ഹറാമായ രീതികൾ, പുത്തൻ രീതികൾ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പൊ ചില ആളുകളുണ്ട്, എല്ലാ സമയത്തൊന്നും പറ്റൂല, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തേ പറ്റുള്ളൂ, അല്ലെ ചന്ദ്രൻ ഉദിക്കണ നേരത്തെ ചന്ദ്രനക്ക് നോക്കിയിട്ടേ റുഖ്യ ചെയ്യുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? അവര് സൂര്യ ആരാധന നടത്തുന്നവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ നക്ഷത്ര പൂജ നടത്തുന്നവരായിരിക്കും അവരെ സ്വാധീനം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ റുഖ്യകൾക്കൊന്നും പോകാൻ പാടില്ല. അതുമല്ലെങ്കിൽ ചില ആളുകള് പിന്നെ നജസോടുകൂടി, അയാൾ ജനാബത്തുള്ള രൂപത്തിലാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ കക്കൂസിൽ വെച്ചാ നടത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞാല്, അങ്ങനെയുള്ള രൂപങ്ങൾ എന്തെങ്കിലുമൊക്കെ മന്ത്രിക്കുന്ന ആളുകൾ പറഞ്ഞാൽ മനസ്സിലാക്കണം, അവൻ യഥാർത്ഥ റാഖിയല്ല, അവൻ സാഹിറാണ്, അവന്റെ അടുത്ത് പോകാൻ പാടില്ല. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ അബ്ജദി ഇതുണ്ടല്ലോ, ഈ അലിഫ് ബാ ജീം ദാൽ ഇങ്ങനെ അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾ എഴുതി കൊടുക്കുന്ന ചില ആളുകൾ, അങ്ങനത്തെ ചില മന്ത്രവാദികളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവര് വയന്നുറൂണയിലെ നുജൂം നക്ഷത്രങ്ങളിലേക്ക് നോക്കും, എന്നിട്ട് നക്ഷത്രത്തിന്റെ പ്രത്യക്ഷപ്പെടലും ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ മന്ത്രിക്കുക. ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിഹിതവും ഉള്ളതായി ഞാൻ കാണുന്നില്ല എന്ന് ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞതായിട്ട് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റുഖ്യ ഒരിക്കലും ഒരു സാഹിറിന്റെ അടുത്തുനിന്നോ ഒരു കാഹിനിന്റെ അടുത്തുനിന്നോ ആകാൻ പാടില്ല. സാഹിർ നന്നാരാ മന്ത്രവാദി, സിഹിർ ചെയ്യുന്നവൻ, മാരണക്കാരൻ, കൂടോത്രക്കാരൻ. കാഹിൻ നന്നാരാ ജ്യോത്സ്യൻ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആളുകളെ സമീപിക്കുന്ന കൈനോട്ടക്കാര്, ലക്ഷണം പറയുന്നവര്, മുഖം നോക്കി ലക്ഷണം പറയും, കൈനോക്കി ലക്ഷണം പറയും, പലതരത്തിലുള്ള ലക്ഷണം പറയുന്ന അവർക്ക് അറാഫ് എന്ന് പറയാം. ജ്യോത്സ്യം എന്ന് പറയുന്നത് എന്താ, നക്ഷത്ര രാശികളുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പറയുന്ന ആളുകൾ. ഇപ്പൊ എന്താ ഇതിനൊക്കെ അറബിക്ക് പതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ജ്യോതിഷം യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധമാണ്, പക്ഷെ അറബി ജ്യോതിഷം, അറബി മാന്ത്രികം ഒക്കെ അറബി നിയത്തൊക്കെ ഇസ്ലാമായി. അവസ്ഥ ആലോചിച്ച് നോക്കൂ, ആ നമ്മളിപ്പോ ഈ ജാതകപ്പൊരുത്തം നോക്കുന്ന ജ്യോതിഷന്മാരെ പോലെ മുസ്ലിയാക്കന്മാരും ഉണ്ട്. അവരടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, നമ്മളെ കുട്ടി ഇന്ന നായിക നേരത്തെ പ്രസവിച്ചത്, അതിന്റെ ജാതകം എന്താ, അപ്പൊ അറബി പറഞ്ഞു കൊടുക്കും. അറബി പറഞ്ഞിട്ട് ഇസ്ലാമാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് മനി ഖതബത ശുഅബത മിനൽ നുജൂം, നക്ഷത്ര വിജ്ഞാനത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ ഖദി ഖതബത ശുഅബത മിനൽ സിഹ്ർ, അവൻ സിഹ്റിന്റെ ഒരു ഭാഗമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജാതമാജാതം വർദ്ധിക്കുന്നതിനനുസരിച്ച് സിഹ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നക്ഷത്ര വിജ്ഞാനം എന്ന് പറയുന്നത് അത് തനിച്ച ഹൈന്ദവ ജ്യോതിഷം തന്നെയാണ്. അപ്പൊ അങ്ങനെ സാധനത്ത് പോകാൻ പാടില്ല. സാഹിറിന്റെ അടുത്തോ അല്ലെങ്കിൽ ജ്യോതിഷിയുടെ അടുത്തോ അല്ലെങ്കിൽ ലക്ഷണം പറയുന്ന ആളുകളുടെ അടുത്തോ ഭാവി പ്രവചനക്കാരുടെ അടുത്തോ, അത് മുസ്ലിമാകട്ടെ, തങ്ങളാകട്ടെ, തമ്പുരാനാകട്ടെ, പറയനാകട്ടെ, വാണനാകട്ടെ, ആരാകട്ടെ, ആരടുത്തും പോകാൻ പാടില്ല. തമ്പൂരിയാകട്ടെ, ആരടുത്തും, അങ്ങനെ പലരുണ്ട്, പല പേരുകളിലും അറിയപ്പെടുന്നവരുണ്ട്. എല്ലാം ഒരു ശൈത്താനെ തന്നെയാ പൂജിക്കുന്നത് അല്ലേ. ഇപ്പോ അമ്പലത്തിന്റെ അടുത്തിരുന്ന് മന്ത്രിച്ചു കൊടുക്കുന്ന സിദ്ധന്റെ അടുത്ത് മുസ്ലിം പെണ്ണുങ്ങൾ ചെല്ലുന്നു, അപ്പൊ അയാള് തൊട്ട അപ്പുറത്തുള്ള തങ്ങളിലേക്ക് റെഫർ ചെയ്യും. നിങ്ങൾ അവിടെ മറ്റേ തങ്ങൾ പാപ്പല അവർക്ക് പോയാൽ പോരെ, തങ്ങൾ എന്ത് ചെയ്യും, ഇവർക്ക് റെഫർ ചെയ്യും അല്ലേ. എന്നിട്ട് ഓര് വന്നിട്ട് പറയും, ഇങ്ങനെ അമ്പലത്തിക്ക് ഒരു പിന്നെ സർപ്പത്തിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണം ഇവളവാക. മറ്റേ ആൾ പറയും ജാരത്തിൽക്ക് മറ്റേ രൂപം ഉണ്ടാക്കി കൊണ്ടുവരണം. ഇതെല്ലാം ഒരു ശൈത്താന്റെ ആളുകൾ തന്നെയാണ്, പേരൊന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സൂത്രൻ അങ്ങനത്തെ ആളുകളുടെ അടുത്ത് ഒരു മന്ത്രത്തിനും പോകാൻ പാടില്ല, മന്ത്രിക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിലുള്ള മന്ത്രത്തെ നമ്മൾ നിഷേധിക്കുക എന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. ഇസ്ലാമിലുള്ളത് നമ്മൾ അംഗീകരിക്കുക. നമ്മൾ പണ്ട് പല തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക, മനസ്സിലായില്ലേ. മന്ത്രവാദത്തിന്റെ പേരിൽ മന്ത്രത്തെ എതിർക്കുകയാണെങ്കിൽ ഖബർ പൂജന്റെ പേരിൽ ഖബർ സിയാറത്തിനെ എതിർക്കണ്ടേ? അതെ, നമ്മൾ ഖബർ സിയാറത്തിന് എതിർക്കാത്തത് ഈ ഖബർ സിയാറത്തിന്റെ മറവിലല്ലേ ഈ നേർച്ചയും പൂരവും മന്ത്രത്തെ ഖബറേറ്റ് ബന്ധപ്പെട്ട മുഴുവൻ ഏർപ്പാടും നടക്കുന്നത് ആകെ റസൂൽ അനുവദിച്ച ഖബർ സിയാറത്തിന്റെ പേരിലാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, ഖബർ സിയാറത്ത് വേറെ, ഖബർ പൂജ വേറെ, രണ്ടും വേർതിരിച്ച് പഠിപ്പിച്ചിരുന്നു. അതുപോലെ സിർക്കൻ മന്ത്രങ്ങൾ വേറെ, ശരിയ ഇസ്ലാമിക മന്ത്രങ്ങൾ വേറെ, അത് രണ്ടും വേർതിരിച്ച് പഠിപ്പിക്കുക. ഇസ്ലാമിക മന്ത്രം പഠിപ്പിച്ച ആളുകൾ സിർക്കൻ മന്ത്രത്തിലേക്ക് പോകുമെന്ന് പേടിച്ചിട്ട് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നറിഞ്ഞ മാതിരി അത് പാടില്ലല്ലോ. എന്നാ അങ്ങനെയാണ് ഖബർ സിയാറത്തിനെ പഠിപ്പിക്കേണ്ടിയിരുന്നില്ല? ഖബർ സിയാറത്ത് പഠിപ്പിച്ചാൽ ജനങ്ങൾ ഖബർ പൂജയിലേക്ക് പോകുന്ന പഠിപ്പിക്കാമെന്നോ? അപ്പൊ എല്ലായിടത്തും ലോക ഒലുമാക്കള്, ലോക സലഫി ഒലുമാക്കള്, അഹ്ലുസുന്നത്തിന്റെ ഒലുമാക്കള് രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. അവർ ശരിയായ റുഖ്യ, ശരിയായ റുഖ്യ ശറഇയ്യ, ശറഇയ്യ അംഗീകരിക്കപ്പെട്ട മന്ത്രവും അതേ ശിർക്കിയായ മന്ത്രവും അത് വേറെ പഠിപ്പിക്കും. ഖബർ സിയാറത്തും പഠിപ്പിക്കും, ഖബർ പൂജയും പഠിപ്പിക്കും. ഖബർ പൂജ എന്നതാണ് അതിന് പോയത്, ഖബർ സിയാറത്തിന്റെതാണ്. ഈ ഒരു വ്യത്യാസം പഠിപ്പിക്കാതെ പണ്ട് പറഞ്ഞു പോയ അബദ്ധങ്ങളെ ന്യായീകരിക്കാൻ എന്തിനു നമ്മൾ നിൽക്കണം? ആർക്കെങ്കിലും അങ്ങനെ അബദ്ധം പറ്റുന്നത് അവരെ കുറ്റായി എന്നല്ലാതെ. ഇപ്പൊ ഈ പറഞ്ഞ മൂന്ന് ഷർത്തുകളും അമാനി മൗലവി, അലൈ മൗലവിയും ചേർന്ന് എഴുതി കെ എം മൗലവി നോക്കിയിട്ടുള്ള പിന്നെ സൂറത്തുൽ ഫലക്കിന്റെ പരിഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. അത് ആ മന്ത്രം ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ പ്രാക്ടിക്കൽ രീതി അവർ പഠിപ്പിച്ചിട്ടില്ല. ഇനി അവർ പഠിപ്പിച്ചിട്ടില്ല ചിട്ട് അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ ഇസ്ലാമിലെ അവസാനത്തെ വാക്യറ്റാ? അല്ലല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വാക്യം പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾക്ക്. അന്ന് അവർക്ക് പഠിപ്പിക്കാതിരിക്കാൻ വല്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം, നമ്മൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയോ റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ച ഹദീസ് അബുല്ലാല മൗദൂദി സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. പക്ഷെ കേരളത്തിലെ ആളുകൾ, അയാളെ അനുയായികൾ എന്ത് ചെയ്തു, അത് മുക്കി മലയാള പരിഭാഷയിൽ കാണുന്നില്ലപ്പോ. എന്റെ ബെരിക്ക് ദഹിക്കൂല, ഇതാ ഇവിടുത്തെ കോലം, മനസ്സിലായില്ലേ. അപ്പോ ഉള്ളത് പറഞ്ഞ ആളുകളെ പോലും ഇവർ ഹർജാക്കാണ്, വറച്ചു വെക്കുകയാണ്. അപ്പൊ അതിന് ആർക്കും ഇതൊന്നും ഒഴിവാൻ കഴിയൂല. ഞങ്ങളതിന്റെ ആളല്ല, ഞങ്ങളതിന്റെ ആളല്ല എന്നൊരു പെങ്ങൾ രംഗത്തല്ലേ. നിങ്ങളെല്ലാവരും അതിന്റെ ആളുകൾ തന്നെയാണ്. ആരും അതിന്റെ ഇസ്ലാമിൽ നിങ്ങളുണ്ടോ, നിങ്ങളതിന്റെ ആളല്ലേ. അല്ലെ ഇസ്ലാമിൽ നിങ്ങൾ പുറത്തുകൊണ്ടിരും. അതുകൊണ്ട് ആ ജാതി മുതലെടുപ്പുകളെയും കള്ളപ്രചരണങ്ങളെയൊക്കെ നമ്മൾ കരുതിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീൻ കേടുകൂടാതെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ദീൻ ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുവാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന് കേൾക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബാദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട പല മര്യാദകളും മന്ത്രങ്ങളുമുണ്ട്. രാത്രി കിടക്കാൻ നേരത്ത് സ്വയം മന്ത്രിച്ചിട്ടാ കിടക്കേണ്ടത് അല്ലേ. ഒലുവോടുകൂടിയായിരിക്കണം കിടക്കുന്നത്. കിടക്കുന്നതിന് മുമ്പ് ഒലു എടുക്കണം. എന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കുല്ലു അല്ലാഹു ആയതും കുലാഹു റബ്ബിൽ ഫൽ കുലാഹു റബ്ബിന്നാസ് ഓതിയിട്ട് അങ്ങനെ ഉമിനീർ കലത്തി ഊതണം. എന്നിട്ട് ആദ്യം മുഖം തടവ, പിന്നെ തല തടവ, പിന്നെ ഇടത് കൈയുടെ വലത് കൈ ഫുള്ള് തടവ, വലുതിന് ഇടത് കൈ ഫുള്ള് തടവ, പിന്നെ കൈ എത്തുന്നിടത്തൊക്കെ തടവ, ഇങ്ങനെ പിൻവാ. എന്നിട്ട് അങ്ങനെ മൂന്ന് തവണ ചെയ്തിട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. ഇത് സ്വന്തം നിലക്ക് നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട മന്ത്രമാണ്. നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുട്ടികൾ പേരക്കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുത്തിരുന്നു. ഹസനും ഹുസൈനും രണ്ട് തൊടയിലൊരുത്തിയിട്ട് റസൂൽ മന്ത്രിച്ച മന്ത്രം ബുഖാരിയിലുള്ളതാ. എന്താ മന്ത്രം എന്നറിയോ? വഈദുക്കുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻകുല്ലി ശൈത്താനി വഹാമ്മ വമിൻകുല്ലി ഐനി ലാമ്മ. നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി ഞാൻ അള്ളാഹുവിൽ അഭയം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന അള്ളാഹുവിൽ അഭയം ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിൻകുല്ലി ശൈത്ത എല്ലാ ശൈത്താനിൽ നിന്നും, വമിൻകുല്ലി വമിൻ ഹാമ്മ എല്ലാ ഇഴജന്തുക്കളിൽ നിന്നും, വമിൻകുല്ലി ഐനി ലാമ്മ എല്ലാ ദുഷ്ട കണ്ണുകളിൽ നിന്നും. അപ്പൊ കണ്ണേറിൽ നിന്നും, ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും, ഇഴജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് രക്ഷ ചോദിക്കുന്നു. ഹസനി ഹുസൈനി തൊടയിൽ ഇരുത്തിയിട്ട് റസൂല് മന്ത്രിച്ച ബുഖാരിയിലുള്ള ഹദീസ. എന്നിട്ട് അവിടെ പറയും ചെയ്തു, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി ഇസ്മായിലും ഇസ്ഹാഖിനും വേണ്ടി ഇതുപോലെ മന്ത്രിച്ചിരുന്നു. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ മന്ത്രിച്ചു കൊടുക്കണം. നമ്മൾ നമ്മളെ ആളുകൾ എന്താ വെച്ചാൽ കുളിപ്പിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു പേപ്പറോ പെൻസിലുണ്ട് ഒരു പൊട്ട് ഒരു ഇതിട്ടുണ്ട്, ഇനി എല്ലാ കണ്ണേറിന് രക്ഷപ്പെട്ടു. അങ്ങനെയുണ്ട് ഒരു ഏർപ്പാട്. കണ്ണേർന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെല്ലാം പോയത്തങ്ങൾ ആളുകൾ ചെയ്യുന്നത് അല്ലേ. പുര ഉണ്ടാക്കുമ്പോ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കരിങ്കണ്ണാ നോക്ക്, എന്നിട്ടൊരു നഗ്നമായ ഒരു ആളുടെ വൈക്കോലൊക്കെ നിറച്ചിട്ട് കുപ്പായ കെട്ടുത്ത് ഇങ്ങനെ നിർത്തും. അവൻ എല്ലാ അവർക്കും പുറത്തു കാണിക്കുന്ന രൂപത്തിൽ. എന്നാ പിന്നെ അവന് കണ്ണീർ കിട്ടൂല എന്നാണ് ഈ പോയത്തക്കാരന്റെ വിശ്വാസം. ഈ എവിടുന്ന് കിട്ടിയാത്? ചിലരോട് മാഷല്ലാത്ത വാറൊക്കെ എല്ലാം നീതിക്കും, എന്നാ കണ്ണീർ കിട്ടുന്ന രീതിയിലുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കൗതുകം തോന്നുന്ന വല്ലതും കണ്ടാൽ നിങ്ങൾ മാഷ അല്ലാത്ത വാറക്കല്ലാന്ന് പറയണ്ട. പക്ഷെ അത് എഴുതിച്ചുകൊണ്ട് കണ്ണീരൊട്ടില്ലെന്നൊന്നുമില്ല. അപ്പൊ കണ്ണീർന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചെന്താ, ഓരോ നിസ്കാരത്തിന് ശേഷം കുല്ലല്ലാഹു കുലാഹു റബ്ബിൽ ഫൽ കുലാഹു റബ്ബിന്നാസ് ചൊല്ലണം. രാത്രി കിടക്കുമ്പോ മൂന്നോട്ടം ചൊല്ലണം. രാവിലെ വൈകുന്നേരം മൂന്നോട്ടം ചൊല്ലണം. ആയത്തുൽ കുർസി ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലണം. ഇതൊക്കെയാ ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അല്ലാതെ വേറെല്ലതിലേക്ക് പോവല്ല. ഇനി ഇതൊക്കെ അല്ലാന്ന് പറയേണ്ടി വരുമോ? പിന്നെ ജ്യോത്സ്യന്മാരെയും മറ്റും സമീപിക്കുന്ന സാഹിറന്മാരെടുത്ത് പോകുന്ന ആളുകൾക്ക് അത് ഉസ്താദ് എന്നൊക്കെ പേരുണ്ടാവും, പക്ഷെ പോകാൻ പാടില്ല. മൻ അതഅറഫൻ ഫസഅലഹു അൻ ശൈഇൻ ഫസദഖഹു ലം തുഖ്ബലഹു സലാത്തു അർബഈന ലൈല. ആരെങ്കിലും ഒരു അറാഫിനെ സമീപിച്ചു, അറാഫ് എന്ന ഭാവി പ്രവചനക്കാരൻ, മറഞ്ഞ കാര്യം അറിയുമെന്ന് വിശ്വസിക്കുന്ന ആ ഉസ്താദാകട്ടെ, തങ്ങളാകട്ടെ, ബീവിയാകട്ടെ, ജിന്ന് കൂടിയ ബീവിയാകട്ടെ, ജിന്ന് കൂടാത്ത ബീവിയാകട്ടെ, ആരാകട്ടെ, അവരെ സമീപിച്ചാൽ അവരോട് ചൊല്ലതും ചോദിച്ചു എന്നാൽ അവരുടെ 40 ദിവസം സംസ്കാരം സ്വീകരിക്കൂല. മനസ്സിലായോ? 40 ദിവസം. ഇനി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആവിയത്ത് ബിൻ ഹകം സുലൈമി പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഉമൂറൻ കുന്നാ നസ്നഉഹു ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ ഞങ്ങൾ ചെയ്തിരുന്ന ചില കാര്യങ്ങളുണ്ട്. കുന്നാ നഹത്തിൽ കുഹാൻ, ഞങ്ങൾ ജ്യോത്സ്യന്മാരടുത്ത് പോകാറുണ്ടായിരുന്നു. ഖാല ഫലാ തഖുതുൽ കുഹാൻ, ജ്യോത്സ്യന്റെ നിങ്ങൾ പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? ജ്യോതിഷ വിശ്വാസമുള്ള ആളുകൾക്ക് നിങ്ങൾ പോകാനേ പാടില്ല. കാരണം അവൻ, അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. മാത്രല്ല, അങ്ങനെ പോയി അവൻ പറയുന്നത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബി അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ, ഇസ്ലാമിൽ അയാൾ അവിശ്വസിച്ചു, കാഫിറായി പോകും എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? മറഞ്ഞ കാര്യം അല്ലാഹു മാത്രമേ അറിയുള്ളൂ. മറഞ്ഞ കാര്യം അറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളെടുത്ത് പോയാൽ എന്താണ്, അവരുടെ നിസ്കാരം 40 സ്വീകരിക്കൂല, പറഞ്ഞ് വിശ്വസിച്ച കാഫിറായി പോവുകയും ചെയ്യും. ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് പേടിച്ചിട്ട് ഉള്ളതും കൂടി മറച്ചേക്കാലും ചെയ്യാം. ഇത് രണ്ടും വേർതിരിച്ച് പഠിപ്പിക്കാൻ വേണ്ടത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുപ്രചരണങ്ങളെ നമ്മൾ കരുതിയിരിക്കണം. നമ്മളൊക്കെ കവിയിൽ വാട്സപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ, എന്ത് കണ്ട അതൊക്കെ ഷെയർ ചെയ്യാൻ നിൽക്കരുത്. കേട്ടത് മതി, കേൾക്കാത്ത മതി. ഇൻ ജാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ
സത്യവിശ്വാസികളെ, ഒരു ഫാസിക്ക്, ഒരു ദുർനടപ്പുകാരൻ നിങ്ങളുടെ ഒരു വാർത്തയും കൊണ്ടുവന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷിക്കണം. ഇപ്പൊ കണ്ടില്ലേ, അയാളെ പീഡനം കൊണ്ട് കൊന്നു, 16 ദിവസം കൊണ്ട് കൊന്നു, കുറേ ദിവസം പറഞ്ഞത്. അവസാനം കുടുംബക്കാർ കോടതിയിൽ പോയി, ഞങ്ങൾ അപമാനിക്കൽ നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിക്കൊരുക്കുകയാണ്. അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ടല്ല. ഇപ്പോളോ കൊണ്ടുപോയിട്ടുണ്ട്, ഒന്നോ രണ്ടോ ദിവസം സാന്ത്വന ചികിത്സ കൊണ്ടുപോയിട്ടുണ്ട്, കുടുംബത്തിന്റെ സമ്മതത്തോടെ തന്നെ കൊണ്ടുപോയത്. ആരും നിർബന്ധിച്ചിട്ട് ആരവിടെ പീഡനവും നടത്തിയിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ സുഹൃത്തുക്കൾ, ഇതൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു മാനസിക രോഗിയെ ചികിത്സിക്കാന്ന് പറയുമ്പോ ആ എന്നെ ചികിത്സയോടെ ഒന്ന് നിന്ന് വരുമോ? ഓ നിന്ന് ഓനെ പിടിച്ചൊക്കെ വേണ്ടി വരും. ഓനത് ചികിത്സ എന്നറിയോ? ഓ കൂക്കൂലേ, ഓ ഓടൂലേ, അപ്പൊ ഓനെ പിടിച്ചു വെച്ചു മർദ്ദിച്ചു എന്നൊക്കെ പറയാ. എന്ത് പോയത്തായി പറയണത്? അപ്പൊ ആ ജാതി ഇതൊക്കെ കേട്ടത് പാതി കേൾക്കാത്തത് വിശ്വസിക്കുക, എന്നിട്ട് വിളിച്ചു കൂവ നാണമില്ലാതെ. അപ്പൊ അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. നമ്മൾ ഈ പറഞ്ഞ ചികിത്സക്കാരെ പറ്റിയൊക്കെ നമുക്ക് പല ഇപ്പം വ്യത്യാസമുണ്ട്. ഇനി അതേ നിങ്ങൾ വിചാരിക്കണ്ട, ആ മഞ്ചേരിയിലെ ആ കൂട്ടർ ചെയ്തൊക്കെ ശരിയാണെന്നോ ഓൾ ചെയ്തൊക്കെ ചെയ്ത് നമുക്ക് അഭിപ്രായമല്ല. പല തെറ്റുണ്ട് അവരെടുത്ത്, അത് വേറെ ചർച്ച ചെയ്യാം നമുക്ക്. അതിന് ഇതല്ല വഴി, അതിനില്ലാത്ത പറയലല്ലേ വഴി. ഓരെ തെറ്റെന്താന്ന് വേറെ പറഞ്ഞു കൊടുക്കണം. അവർക്ക് തെറ്റുണ്ട്, അവർക്ക് കെശ്പ് ഉണ്ടാത്ര ചികിത്സിക്കണേ. എന്താ കെശ്പ്? വെളിപാട്. ആ ഒരു മന്ത്രിക്കാകുമ്പോ ഒരാളെ മാത്രം മന്ത്രിക്കൂല, ഒന്നര ജമായത്തായിട്ട് മന്ത്രി. അപ്പൊ അവരിൽ ഒരാൾക്ക് വെളിപാടുണ്ടാവും. ആ വെളിപാടുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ എന്താ അസുഖം? ആ ഇവന് 12 കണ്ണേരുണ്ട്, ഓന് 4 സീറുണ്ട് എന്നൊക്കെ ഓൻ പറയും. പാടുണ്ടോ? നമ്മളത് കേട്ടിട്ടില്ല. ഇങ്ങനെ ചികിത്സാ രീതി അത് പല വകയാണ്. ആ ജാതി ആളുകളെടുത്ത് അവർ കൊണ്ടുപോയതെന്നാ പറയുന്നത്, അത് ഓനെ തെറ്റ്. പക്ഷെ അതിന്റെ പേരിൽ ഇല്ലാത്ത പറയേണ്ട ആവശ്യമുണ്ടോ? ആ കുടുംബത്തെ അങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ? ചെറിയ റുക്കിയയിൽ ഇവരെ വക പലതും കൂട്ടിക്കലത്തുന്നുണ്ട്. എന്തെല്ലാം കൂട്ടിക്കലത്തുണ്ട്? ആളുകള് പിന്നെ പൈസ വാങ്ങുന്നു, അതൊക്കെ പറ്റി ഒക്കെ പറ്റിക്കാ. നമുക്ക് അടുത്ത കുത്തുബുകളിലൊക്കെ ശരിക്കും സംസാരിക്കുക, എല്ലാം ശാന്തമായിട്ട് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സത്യദീനിനെ ശരിക്കും മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നകം മുജീബുദ് ദഅവാത്ത് യാ ഖാലിയൽ ഹാജാത്ത് ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما وصلى الله على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا الحمد لله.